പ്രൈസ് ദി ലോർഡ്. ബൈബിൾ സ്റ്റഡിയുടെ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിത്ത് ഈച്ച് ന്യൂ ഡേ ദാറ്റ് ഡോൺസ്, ജീസസ് റിമെയിൻസ് അവർ ഹോപ്പ്. ലോറൽ ഗാസ്കിൽ എന്ന ദൈവദാസന്റെ വാക്കുകളാണ്. ഓരോ പുതുപ്രഭാതത്തിലും നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലുള്ള പുതിയ പ്രതീക്ഷകൾ പ്രത്യാശയുള്ളവർക്ക് മാത്രമുള്ളതാണ്. രാത്രിയുടെ അനുഭവങ്ങൾ എന്തുതന്നെയായാലും മനോഹരമായ ഒരു പ്രഭാതം പ്രിയൻ നമുക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. ആ പ്രത്യാശ നമ്മെ ജീവനും ശക്തിയുമുള്ളവരാക്കുന്നു. സങ്കീർത്തനം 17:15 സങ്കീർത്തനക്കാരനും പറയുന്ന ഇത് തന്നെയാണ്. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാനോ, ഈ വാക്ക് പ്രത്യാശയുടെ പ്രതീക്ഷ നൽകുന്നതാണ്, എക്സ്പെക്ടേഷൻ ഓഫ് ഹോപ്പ്. ഒരു വ്യക്തി ഉണരണമെങ്കിൽ അവന് ഉറക്കം ആവശ്യമാണ്. സദൃശവാക്യം 3:24 പറയുന്നു, നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകയില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖമായിരിക്കും. ഒരു വ്യക്തി ഉണരുമ്പോൾ സംഭവിക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ സങ്കീർത്തനം 17:15 വായിച്ചത്. ഉണരണമെങ്കിൽ ആ വ്യക്തി നിശ്ചയമായും ഉറങ്ങിയിരിക്കണം. പല വിധത്തിലുള്ള ഉറക്കമുണ്ടെങ്കിൽ ഉണരുന്നതും ആ ഉറക്കത്തെ ആശ്രയിച്ചായിരിക്കും. ഒന്നാമത്തെ ഉറക്കം പാപം വരുത്തിയ ഉറക്കം. ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 Judges 16:19 അവിടെ പറയുന്നത്, അവൾ അവനെ മടിയിൽ ഉറക്കി. യഹോവയുടെ ഹിതത്താൽ ജനിച്ച് ജീവിച്ച് നാസീർ വ്രതസ്ഥനായ ശിംശോനെ ഓരോ നീക്കത്തിലും ദൈവാത്മാവായിരുന്നു നടത്തിയിരുന്നത്. ദൈവാത്മാവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യമായിരുന്നു അവന്റെ ശക്തിയുടെ അടിസ്ഥാനം. അത് ശത്രുവിന്റെ മുമ്പിൽ വെളിവാക്കുവാനുള്ളതല്ല. യഹോവ കൊടു ദൈവാത്മാവിന്റെ സാന്നിധ്യം, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ശത്രുവിന്റെ മുമ്പിൽ വെളിവാക്കാനുള്ളതല്ല. ദലീലയോട് തന്റെ മഹാശക്തി വെളിപ്പെടുത്തിയതിന് ശേഷം അവൾ അവനെ മടിയിൽ ഉറക്കി. അവന്റെ ശക്തിയുടെ നിദാനമായ 7 ജഡകളാണെന്ന് മനസ്സിലാക്കി അവൾ ആ ജഡ നീക്കിക്കളഞ്ഞു. ന്യായാധിപന്മാർ 16:20 പറയുന്നത്, അവൻ ഉറക്കമുണർന്നപ്പോൾ യഹോവ അവനെ വിട്ടുപോയി എന്ന്, താൻ അശക്തനാണെന്നും അവൻ മനസ്സിലാക്കിയെന്നാണ്. കൂടാതെ ഈ ദുഷ്ടന്മാർ അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയും ചെമ്പ് ചങ്ങലയാൽ അവനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ഈ ഇതിനുള്ള ആസ്പദമാക്കിയ മുന്നറിയിപ്പാണ് സദൃശവാക്യം 7:6-27 ഭാഗത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവവചനം ശ്രദ്ധിച്ചു വായിച്ചാൽ ആ മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാകും. വേശ്യയുടെ കെണി മനസ്സിലാക്കി സൂക്ഷിച്ചൊഴിയേണ്ടതിന്റെ കാരണം അനേകരെ മുറിവേൽപ്പിച്ച് വീഴ്ത്തുക മാത്രമല്ല, ശക്തന്മാരെ പോലും അവൾ കൊല്ലുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകയാൽ പാപ ഉറക്കം, പാപമരണം ഇവ സംഭവിക്കുന്നു. ഈ വഴിയിലെത്തി ഉറങ്ങുന്നവന് ഉണരുമ്പോൾ ദൈവമുഖം കാണുവാൻ സാധിക്കയില്ല, ദൈവമുഖം കണ്ട് തൃപ്തിയാകുവാൻ സാധിക്കയില്ല. ഇന്ന് മനുഷ്യനെ പാപത്തിന്റെ ഉറക്കത്തിൽ ആഴ്ത്തുന്ന അനേക കാര്യങ്ങൾ ലോകത്തിലുണ്ട്. അനേക വസ്തുക്കളുണ്ട്, അനേക കാഴ്ചകളുണ്ട്. പ്രിയരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ വഴിയിലാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആ അപകട വഴിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായുള്ള ഉറക്കം, അപ്പോൾ പാപത്തിൽ ഉറങ്ങുന്നവന് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടായിരിക്കും അവൻ ഉണരുന്നത്. രണ്ടാമത്തെ ഉറക്കം നിരാശയിലുള്ള ഉറക്കം. അത്യുന്നതനായ ദൈവത്തിന്റെ അത്ഭുതങ്ങളും ശക്തിയും മഹത്വവും സ്വന്തം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ളവരും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളവരുമായ പല വിശ്വാസവീരന്മാരും സാത്താൻ സൃഷ്ടിക്കുന്ന ഭീഷണിക്കു മുമ്പിൽ നിരാശയുടെ ഗർത്തത്തിൽ, അതും അഗാധ ഗർത്തത്തിൽ വീണുപോകാറുണ്ട്. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19:5, 1 രാജാക്കന്മാർ 19:5, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് ധൈര്യമായി പറഞ്ഞ ഏലിയാവിന് പറ്റിയത്, അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. തന്റെ രാജാവിനെയും വിഗ്രഹാരാധികളായ പ്രവാചകന്മാരെയും ദൈവത്തിനു വേണ്ടി വെല്ലുവിളിച്ച ഏലിയാവ് ഇപ്പോൾ ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസബേലിന്റെ വാക്കുകളിൽ നിരാശനായി ബർശേബയിലേക്ക് ഓടിപ്പോയി. അദ്ദേഹം അവിടെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാൻ തയ്യാറായി കിടക്കുന്നു. നിരാശ മൂലം അവിടെ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോൾ അവനെ തട്ടി ഉണർത്തുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. അവന് ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ടെന്നും അതിനാവശ്യമായ ആഹാരം കൊടുക്കുവാനുമാണ് ദൈവം തന്റെ ദൂതനെ അയച്ചത്. 19:7 ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19:7 നാം നോക്കുമ്പോൾ ദൂതൻ രണ്ടു പ്രാവശ്യം അവന് ഭക്ഷണം നൽകിയതായി കാണാം. രണ്ടു പ്രാവശ്യം ഭക്ഷണം ഉള്ളിലെത്തിയപ്പോൾ അവന്റെ നിരാശയുടെ ഉറക്കം മാറി അവൻ യാത്ര തുടർന്നു. പ്രിയരെ, എന്നെ കേൾക്കുന്ന നിങ്ങള് ജീവിതത്തിലെ പല വിഷയങ്ങൾ മൂലം ഇപ്പോൾ ഭാരപ്പെടുന്നതായിരിക്കാം. ജോലി നഷ്ടപ്പെട്ടവർ കാണും, സാമ്പത്തിക നഷ്ടം വന്നവർ കാണും, പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവർ കാണും, ചതിയിലേർപ്പെട്ടവർ കാണും, സാമ്പത്തിക വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഒരു കൂട്ടം ഗ്യാങ്ങിന്റെ ചതിയിൽപ്പെട്ടവര് നിരാശരായി കാണും. പക്ഷേ ഓർക്കുക, നിന്റെ നിരാശ മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയതെങ്കിൽ, ദൈവം നിന്നെ കൊണ്ടൊരു വാക്ക് പറയിപ്പിച്ചെങ്കിൽ, അതിന്റെ പൂർത്തീകരണം നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ പറഞ്ഞല്ലാതെ എന്ന് ധൈര്യത്തോടെ പറയുവാൻ ഏലിയാവിന് കഴിഞ്ഞെങ്കിൽ, ഏലിയാവ് ഒരിക്കലും നിരാശനാകേണ്ടവനല്ല. അവനെ കൊണ്ടത് പറയിപ്പിച്ചത് സർവശക്തനായ ദൈവമാകയാൽ ആ ദൈവത്തിന് ഏലിയാവിന്റെ ജീവിതത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും കുറിച്ച് സർവശക്തനായ ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ട് ആരെങ്കിലും ജീവിതയാത്രയിൽ ഇനി എങ്ങനെയാ ഞാൻ പോകുന്നത്, ഞാൻ ഇനി ഇവിടെ കിടന്ന് അങ്ങ് ഉറങ്ങ, ഇങ്ങനെ എൻ്റെ ജീവിതം അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. പല മുഖാന്തരങ്ങളിൽ കൂടി ദൈവവചനം നമ്മളോട് സംസാരിക്കാൻ ദൈവം തന്റെ മക്കളെ അയക്കുമ്പോൾ ഭക്ഷിച്ച് ശക്തി പ്രാപിക്കുക വേണ്ടത്. പൗലോസ് പല അവസരങ്ങളിൽ ശക്തി പ്രാപിച്ചു. പ്രതികൂലങ്ങൾ അനവധി വന്നപ്പോഴും പൗലോസ് ശക്തി പ്രാപിച്ചു. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവ എന്ന് പറയണമെങ്കിൽ ആ ആത്മീയ ഭക്ഷണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെന്നിട്ടാ അത് ലഭിക്കുന്ന. എപ്പോഴാ നിരാശ മാറണമെങ്കിൽ നീ ഉറങ്ങുകയല്ല വേണ്ടിയത്, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക വേണ്ടി. പുതിയ ദൗത്യം നിന്നെ ഏൽപ്പിക്കുവാൻ ദൈവം ഒരുക്കമാണ്. നീ കിടന്നുറങ്ങിയിടത്ത് നിന്നൊന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാ മതി. അവന്റെ മുഖം കണ്ട് നിനക്ക് തൃപ്തനാകാൻ കഴിയും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ആരെങ്കിലും നിരാശയിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിന്നെ നടത്തുന്നവനാണെന്നുള്ള ചിന്തയോടുകൂടി ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ദൈവം നമ്മളെ നടത്തുന്നവനാണ്. അപ്പൊ നിരാശയുടെ ഉറക്കത്തിൽ വീഴാനുള്ളവനല്ല ദൈവം വിളിച്ചിറക്കിയവൻ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനുള്ളവന്. നമ്മളോട് ദൂതുമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ദൈവം അയക്കുന്നവരുടെ വാക്കുകൾ നാം ശ്രദ്ധയോടെ കേൾക്കണം. കേട്ട് അനുസരിക്കുമ്പോഴാണ് യഹോവയുടെ മുഖം കണ്ട് തൃപ്തരാകാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവം മുഖം കണ്ട് സന്തോഷത്തോടെ എഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയും. മൂന്നാമതായി, അനുസരണക്കേടിന്റെ ഉറക്കം. ഇന്ന് ഭൂരിപക്ഷം പേര് ഉറങ്ങുന്ന ഉറക്കം അനുസരണക്കേടിന്റെ. ആലയത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുന്ന അവസരത്തിലും പോകാൻ ഒക്കുമ്പോഴും ഈ പോകണ്ട എന്ന് പറഞ്ഞ കാര്യം പലർക്കും ഇഷ്ടമാണ്. രാവിലെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാൻ ആരും തയ്യാറല്ല, കാരണം എല്ലാവരും ഉറക്കമാ. പ്രഭാതത്തിൽ നിന്റെ യഹോവയെ സ്തുതിക്കുക എന്ന് പറയുന്നത് അങ്ങ് മറക്കും. അനുസരണക്കേടാ അവിടെ. നിനവയ്ക്ക് പോകുക എന്ന് യഹോവയുടെ അരുളപ്പാട് കേട്ടവൻ പോയത് എവിടേക്കാണെന്നോ യോനാ 1:3 നോക്കിക്കേ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാല് അതിനകത്ത് പ്രത്യേക രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെ, ഹി വെന്റ് ഡൗൺ ടു ജോപ്പ. ജോനാ 1:5 പറയുന്നത്, ജോനാ ഹാഡ് ഗോൺ ബിലോ ഡെക്ക് വേർ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഇൻ ടു ഡീപ് സ്ലീപ്പ്. ആദ്യത്തെ താഴ്ചയിൽ അവൻ വീണ് അനുസരണക്കേട പോകേണ്ടിടത്തോട്ടല്ല അവൻ പോയത്. രണ്ടാമത്തെ വീഴ്ച അവന് പറ്റിയത് അവൻ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി, അവിടെ ഗാഢനിദ്രയിലായി. യഹോവയെ അനുസരിക്കാതെ ഓടിയവന്റെ ഉറക്കം. Down is the key word to every life that flee from God and duty. യഹോവ ഒരുവനെ ഒരു കാര്യം ചെയ്യുവാൻ ഉദ്ദേശിച്ച് വിളിച്ചാൽ അവനെ കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കിക്കും. അത് ചെയ്യിക്കുവാൻ അവനെ ഉണർത്തുകയും ചെയ്യും. പക്ഷേ ഉണരുമ്പോൾ ദൈവമുഖം കണ്ട് തൃപ്തനാകുവാൻ അനുസരണം കേട്ടവന് കഴിയത്തില്ല. ഇവിടെ അനുസരണക്കേട് കാണിച്ചവനെ വിളിച്ചുണർത്തിയത് കടലിന്റെ കോപമോ കപ്പലാടുന്നതോ ഒന്നുമല്ല, അവൻ ഉറക്കവാൻ അവൻ ഉണർന്നതല്ല, കപ്പൽ ജോലിക്കാർ അവനെ ഉണർത്തിയതാണ്. അപ്പൊ അവൻ ഉണർന്നപ്പം കണ്ടത് ജോലിക്കാരുടെ മുഖം. വാക്ക് പറഞ്ഞ സ്ഥലത്ത് അവനെ എത്തിക്കുവാൻ യഹോവ കൽപ്പിച്ചാക്കിയ മത്സ്യം അവനെ എത്തേണ്ടുന്നിടത്ത് എത്തിച്ചു. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുള്ള അയ്യം വിളി അനുസരണം കേട്ടവന്റെ ഉറക്കം പൂർണമാക്കി മാറ്റി. യഹോവയുടെ അരുളപ്പാട് അവൻ കേൾക്കുവാൻ ഇവിടെയായി. പ്രിയരെ, പ്രതികൂല കാറ്റിലും ഉണരാത്ത യോനയെ കപ്പൽക്കാർ ഉണർത്തിയ 10 കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവവചനത്തിലുള്ള പ്രബോധനങ്ങൾ കേൾക്കാതെ ഉറക്കത്തിലായവരെ നമുക്കൊന്ന് ഉണർത്തണ്ടേ? ദൈവത്തിൽ നിന്ന് അകന്നവനെ രക്ഷിക്കുവാൻ ദൈവം പല മുഖാന്തരങ്ങൾ ഒരുക്കും. അത് മനസ്സിലാക്കി നാം ഉണരുക, ദൈവമുഖം കണ്ട് തൃപ്തരാകുക, അതുപോലെ അനേകരെ ഉണർത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുണ്ട്, നമുക്ക് പരിചയമുള്ള കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ സഭയിലുള്ളവരുണ്ട്, സമൂഹത്തിലുള്ളവരുണ്ട്, ലോകമെമ്പാടുമുള്ള യൗവനക്കാര് ഇന്ന് അനുസരണം കെട്ടവരായി അടിത്തട്ടിൽക്ക് വീണ് ഉറക്കത്തിലായവരാ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദിനപത്രങ്ങൾ എടുത്താലും ന്യൂസ് കേട്ടാലും എല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള പലവിധമായ പ്രതികൂലങ്ങളാണ്. കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതെ രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ നമുക്ക് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. 4 സങ്കീർത്തനക്കാരൻ 3:5 പറയുന്നു, ഞാൻ കിടന്നുറങ്ങി. എങ്ങനെ? മകനെ പേടിച്ച് ഓടിപ്പോയ ദാവീദ് രാജാവാ പറയുന്നത്, ദാവീദാ പറയുന്നത്. ഒരു പിതാവ് പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങി, എന്റെ ചുറ്റുമാണെങ്കിൽ വൈരികളാ, എതിർക്കുന്നവർ അനേകരാ, എന്നിട്ടും ഞാൻ ഉറങ്ങി. എങ്ങനെയാ ഞാൻ ഉറങ്ങിയത്? ഞാൻ യഹോവയെ ധ്യാനിച്ചു, എന്റെ കട്ടിലിനെ കണ്ണുനീർ കൊണ്ട് നനച്ചു. രാത്രിയിൽ അപ്രകാരം ഉറങ്ങുന്ന ഒരു ദൈവപൈതലിനെ യഹോവ താങ്ങും. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ കഴിയും. അപ്പൊ നിന്റെ കിടക്കമേൽ നീ യഹോവയെ ധ്യാനിക്കുക വേണ്ടിയത്. അങ്ങനെയുള്ള ദൈവപൈതൽ ദൈവത്തിന്റെ മുഖം കണ്ട് തൃപ്തനാകുവാൻ ഇടയാകും. എന്നാൽ കട്ടില കയറി കിടക്കുമ്പോ അടുത്ത ദിവസം ആരെ എങ്ങനെ ദ്രോഹിക്കണം, ആരെ എങ്ങനെയൊക്കെ ചതിക്കണം, ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നവൻ ഓർത്തോ, കൊള്ളരുതാത്ത വഴിയിൽ നടക്കുന്ന ദുഷ്ടനാ നീ. നിന്റെ കിടക്കയിൽ നീ അകൃത്യം ചിന്തിച്ചുറങ്ങിയാൽ നീ ഉണരുന്നത് ദൈവമുഖം കണ്ടല്ല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ യഹോവയെ ധ്യാനിച്ച്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്ന് രാവിലെ നീ കട്ടിലേൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തരാനായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 17:15 ഉണർന്നപ്പോൾ ദൈവം മുഖം കണ്ട് തൃപ്തനായി എന്ന് പറയുന്നതിനെ കുറിച്ച് ആഡം ക്ലാർക്കിന്റെ അഭിപ്രായം, ആദാമിനെ സൃഷ്ടിച്ച ദൈവം ജീവശ്വാസം ഊതി, അവനിലേക്ക് ജീവശ്വാസം ഊതി. ജീവശ്വാസം യഹോവ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നവന് ഉണർന്നപ്പം കണ്ടത് ആരെയാ? എത്ര ഭാഗ്യകരമായ ഒരവസ്ഥ! തന്റെ സൃഷ്ടാവിനെ അവൻ കണ്ടത് നേരിക്കണ്ടു. ഓ, എത്ര വലിയ ഭാഗ്യം! പ്രിയമുള്ളവരെ, മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും നീതിമാനായ മനുഷ്യൻ ആ കാഹളനാദത്തിങ്കൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിന്റെ പ്രിയനോടൊപ്പം നീ നിത്യതയിൽ അവനെ നേരിൽ കാണും. വില്യം കോൾവിൻ എന്ന് പറയുന്ന ദേവദാസൻ പറയുന്ന അഞ്ച് കാര്യങ്ങളായി വാക്യത്തിൽ നീ ഉണരുന്നത് സമയം, അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, സമയം. അതെപ്പോഴാ? ഉണരുമ്പോൾ. എന്താ ഉണരുമ്പോൾ നീ കാണുന്നത്? വസ്തു ഏതാ? ദൈവമുഖം. കാണുന്ന വിധമോ? ഞാൻ നേരിൽ കാണും. നാലാമതായി, ഒരു വ്യവസ്ഥയുണ്ട് കാണണമെങ്കിൽ, നീതിയിൽ ദൈവത്തിന്റെ മുഖത്തെ കാണും. അഞ്ചാമതായി, അതിന്റെ ഒരളവുണ്ട്, ഞാൻ കണ്ടാൽ എങ്ങനാ? ഞാൻ സംതൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉണരുമ്പോൾ ദൈവമുഖം കാണണം, അത് നേരിൽ കാണണം, നീതിയിൽ കാണണം, സംതൃപ്തനാകണം. ഇതുപോലെ ഈ അഞ്ച് കാര്യങ്ങൾ ആർജിക്കുവാൻ നമുക്കും കഴിയണം. ഞാനോ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകുമെന്ന് പ്രത്യാശയോടെ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ കിടക്കയിൽ അകൃത്യം ചിന്തിക്കാതെ ഞങ്ങളെ നടത്തുന്ന നല്ലവനായ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചുറങ്ങുവാൻ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളോടൊപ്പം വസിക്കുന്ന, സാന്നിധ്യം തന്ന് അനുഗ്രഹിക്കുന്ന ആ പരിശുദ്ധനെ കണ്ടുകൊണ്ട് ഉറങ്ങുവോ, ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങുവാനും ഉണരുമ്പോൾ അങ്ങയുടെ മുഖം കണ്ടെഴുന്നേൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു ഉണർച്ചയുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ ഞങ്ങൾ ഉണരും. അന്ന് ഞങ്ങളുടെ പ്രിയന്റെ മുഖം നേരിൽ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. അത് കാണണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഞങ്ങൾ ഈ ലോകത്തിൽ നീതിയിൽ ജീവിക്കണമെന്ന്. കർത്താവെ, അങ്ങനെ നീതിയിൽ ജീവിച്ച് നിന്റെ മുഖം കാണുവാനുള്ള ഭാഗ്യം, നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ, പാപത്തിൽ ഉറങ്ങിപ്പോകുന്നവരായി തീരാതിരിപ്പാൻ, അനുസരണം കേട്ടവനായി നിരാശക്കാരനായി മാറാതെ നീതിയിൽ നിന്റെ മുഖത്തെ കാണുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. എങ്ങനെയാ ഞങ്ങൾ അവനെ കാണുന്നത്? സംതൃപ്തിയോട്, തൃപ്തിയാകും വണ്ണം. വചനം പറയുന്നത് പോലെ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ ആരാധിക്കും, അന്ന് താതന്റെ മുഖം കണ്ട് ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ കർത്താവെ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ഭാഗ്യം ആർജിക്കുവാൻ തക്കവണ്ണമുള്ള പരീക്ഷണ ഘട്ടമാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജയിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ ഒക്കെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആരെങ്കിലും നിരാശയിലാണെങ്കിൽ കർത്താവെ, അവരുടെ നിരാശ മാറ്റി പ്രത്യാശ തരുന്ന യഹോവയെ ധ്യാനിക്കുവാൻ അവരെ ഒരുക്കണമേ. പാപത്തിൽ മക്കൾ ആരും വീഴാൻ അവിടുന്ന് സമ്മതിക്കല്ലേ കർത്താവെ. നിന്റെ കോട്ടയ്ക്കുള്ളിൽ അവരെ മറച്ചുകൊള്ളണമേ. രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.